2020 ആഗസ്റ്റ് 1 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിൽ 23 സിനിമ പേജിൽ നിന്ന് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ പത്മപ്രിയ. പത്മപ്രിയ സിനിമയിൽ നായികയായി എത്തിയിട്ട് 10 ആണ്ടിലേറെയായി. ഇത്രയും നാൾ സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അതിന്റെ വിജയരഹസ്യം പങ്കുവയ്ക്കുകയാണ് പത്മപ്രിയ. ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന നടിയാണ് പത്മപ്രിയ. പറയുന്നത് പ്രവർത്തിക്കുന്ന നടി, മികച്ച വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആൾ, നന്നായി പെരുമാറാൻ അറിയുന്ന ആൾ. പത്മപ്രിയയെക്കുറിച്ച് പറയാൻ വിശേഷണങ്ങളേറെ. മനസ്സ് പറയുന്നത് മാത്രം കേട്ടുനോക്കൂ, ജീവിതം നിങ്ങൾക്ക് മുന്നിൽ നൃത്തം ചെയ്യുന്നത് കാണാം. മനോഹരമായ യാത്രയിൽ എന്ന പോലെ നിങ്ങൾക്കായി കണ്ണുനിറയെ കാഴ്ചകൾ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. ജീവിതം എന്നെ പഠിപ്പിച്ച പാഠമാണത്. തിളങ്ങുന്ന കണ്ണുകളും കുസൃതി നിറഞ്ഞ ചിരിയുമുള്ള സുന്ദരി, മുഖാമുഖം സംസാരിക്കുമ്പോൾ വാക്കിലും നോട്ടത്തിലും കൗമാരക്കാരിയുടെ ഊർജം പരത്തുന്ന മിടുക്കി. പത്മപ്രിയ സിനിമയിൽ നായികയായി എത്തിയിട്ട് 10 ആണ്ടിലേറെയായി. ഇത്രയും നാൾ സിനിമയിൽ പിടിച്ചു നിൽക്കുക എന്നത് ചില്ലറ കാര്യമല്ല. അതിന്റെ വിജയരഹസ്യം പങ്കുവയ്ക്കുകയാണ് പത്മപ്രിയ. MBA കഴിഞ്ഞ് ബിസിനസ് കൺസൾട്ടന്റായി ജോലി നോക്കുമ്പോഴാണ് സിനിമ വിളിച്ചത്. അതും ഒരു പരിചയമില്ലാത്ത മലയാളത്തിൽ നിന്ന്. സംവിധായകൻ ബ്ലെസിയുടെ ആദ്യ ചിത്രം, മമ്മൂട്ടിയുടെ നായിക. ആർമിയിൽ ബ്രിഗേഡറായിരുന്ന അച്ഛനും വീട്ടമ്മയായ അമ്മയ്ക്കും സിനിമയെക്കുറിച്ച് വലിയ ധാരണയില്ല. ജോലി കളഞ്ഞ് സിനിമയ്ക്ക് പിന്നാലെ പോകണോ എന്നായിരുന്നു അവരുടെ സംശയം. പക്ഷേ ജീവിതത്തിൽ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചെറുപ്പം തൊട്ടേ അച്ഛൻ തന്നിരുന്നു. എന്റെ സന്തോഷമാണ് വലുതെന്ന് കരുതുന്ന അച്ഛൻ എതിലൊന്നും പറഞ്ഞില്ല. ഇതാണ് എന്റെ വഴിയെന്ന് എനിക്ക് തോന്നി. ആ തോന്നൽ എങ്ങനെയുണ്ടായി എന്ന് ഇന്നും അറിയില്ല. അച്ഛൻ ഇടയ്ക്കിടെ ട്രാൻസ്ഫർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ 13 സ്കൂളുകളിലായിരുന്നു വിദ്യാഭ്യാസം. അങ്ങനെ വ്യത്യസ്തരായ ആൾക്കാരുമായി ഇടപെടാനും ഏത് നാട്ടിൽ ജീവിക്കാനും പഠിച്ചു. അതാണ് മുന്നോട്ടുള്ള യാത്രകളുടെ എല്ലാം അടിസ്ഥാനം. അങ്ങനെ 20-ാം വയസ്സിൽ 2 കുട്ടികളെ അമ്മയായി അഭിനയിക്കാൻ കേരളത്തിലെത്തി. സാഹസികമായ ആ മനസ്സാണ് എന്നെ ഞാനാക്കുന്നത്. പിന്നെ തേടി വന്നതെല്ലാം സ്വപ്നം പോലെ. ആ സ്വപ്നത്തിന്റെ കൈയും പിടിച്ച് ഏറെ മനോഹരമായ സിനിമകളും കഥാപാത്രങ്ങളും ചെയ്തു. 10 വർഷം കഴിഞ്ഞ് ചെയ്യേണ്ടിയിരുന്ന കഥാപാത്രങ്ങളാണ് അന്ന് ലഭിച്ചത്. ആദ്യം അമ്മവേഷം ചെയ്തതുകൊണ്ട് പ്രായത്തിനനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ നൽകാൻ പലരും മടി കാണിച്ചു. മിനിസ്കർട്ട് ധരിച്ച് അഭിനയിക്കാൻ അന്ന് ആഗ്രഹിച്ചിരുന്നു. ഇനി പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളി പ്രേക്ഷകരുടെ സ്നേഹവും അംഗീകാരങ്ങളും ആവശ്യം പോലെ കിട്ടി. എല്ലാം സിനിമ തന്നതാണ്. അപ്പോൾ അതിനെ തള്ളിപ്പറയുന്നത് നന്ദികേടാണ്. പക്ഷേ പഠിക്കാനുള്ള ആഗ്രഹം എന്റെ രക്തത്തിലുള്ളതാണ്. അത് വീണ്ടും തലപൊക്കിയപ്പോൾ എൻവയൺമെന്റൽ ലോയിൽ മാസ്റ്റേഴ്സ് ചെയ്തു. പിന്നീട് ഒരിക്കൽ സോഷ്യൽ എന്റർപ്രനേഴ്സ് സ്കോളർഷിപ്പ് ലഭിച്ചു. ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിൽ 4 ദിവസത്തെ ക്ലാസ്. അതെന്റെ ജീവിതം വീണ്ടും മാറ്റി. പിന്നീട് അതേ യൂണിവേഴ്സിറ്റിയിൽ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പഠിക്കാനുള്ള മോഹമുദിച്ചു. ലോക പ്രശസ്തരായ നിരവധി ശാസ്ത്രജ്ഞർ പഠിച്ച യൂണിവേഴ്സിറ്റിയാണത്. അവിടെ സ്കോളർഷിപ്പോടെ പഠിക്കാൻ അവസരം വരുമ്പോൾ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റില്ലല്ലോ. അഭിനയത്തിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്ത് ബാക്ക് പാക്ക് ചെയ്ത് ഒറ്റ മുങ്ങൽ. ബ്രേക്ക് ആയാൽ പിന്നെ അങ്ങനെ വേണ്ട. എവിടെയാണോ അവിടുത്തെ ജീവിതം, അത് ആസ്വദിക്കുക എന്നതാണ് എന്റെ പോളിസി. ബാക്കിയൊക്കെ മറ്റൊരു മുറിയിൽ പൂട്ടിവെക്കും. പഠനത്തിനൊപ്പം അമേരിക്കയിൽ കാത്തിരുന്നത് ജാസ്മിൻ ഷാ എന്ന ബിഗ് സർപ്രൈസ്. ആദ്യ വെക്കേഷനിൽ യോബിന്റെ പുസ്തകത്തിൽ അഭിനയിച്ചു. 2-ാമത്തെ വെക്കേഷനിൽ ജാസ്മിനെ കല്യാണം കഴിച്ചു. ഇപ്പോഴുള്ള വീണ്ടും അഭിനയിക്കുന്നു. തിരിച്ചുവരവൊന്നും പറയാൻ പറ്റില്ല. സിനിമ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. മലയാളത്തിൽ പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത് എന്നിവരോടൊപ്പം ടിയാനിൽ അഭിനയിച്ചു. മധുബാൽ സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിമാണ് മറ്റൊരു പ്രൊജക്ട്. ഒപ്പം ആദ്യ ബോളിവുഡ് ചിത്രവും, അതും സെയ്ഫ് അലിഖാന്റെ നായികയായി. വൈവിധ്യങ്ങളുടെ നാടാണ് നമ്മുടെ ഇന്ത്യ. എന്നിട്ടും ന്യൂയോർക്കിനെ വശീകരിച്ച് കളഞ്ഞു. യൂറോപ്പ്, ലാറ്റിൻ അമേരിക്ക, ഏഷ്യ, ആഫ്രിക്ക തുടങ്ങി ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യർ അവിടെ ഒന്നിക്കുന്നു. വിവിധ സംസ്കാരങ്ങൾ ഒന്നിക്കുന്ന ഇടം, സ്വപ്നതുല്യമായ ജീവിതമാണ് അവിടെ. ആ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ എനിക്കിഷ്ടമല്ല. സിനിമയേക്കാൾ ഗ്ലാമറസ് ആയി വസ്ത്രം ധരിക്കാം. ആരും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തുറച്ച കണ്ണുകളുമായി ചോദ്യം ചെയ്യാൻ വരില്ല. മാൻഹട്ടൻ ലോകത്തെ തന്നെ ഏറ്റവും ഗ്ലാമറസ് സിറ്റിയാണ്. സിനിമയേക്കാൾ ഗ്ലാമറിൽ ജീവിക്കുന്നവരെ അവിടെ കാണാം. തെരുവുകളിലൂടെ അലഞ്ഞു തിരിയാം. പഠനവും അതുപോലെ തന്നെ. സത്യത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാൻ തുടങ്ങിയത് ഇവിടെ വന്നതിനു ശേഷമാണ്. ഇന്ത്യയിലെ പോലെ ക്ലാസ് റൂം പഠനമല്ല, ഒരു സെൽഫ് ഡിസ്കവറി പ്രോസസ്സാണ്. ക്ലാസ്സിൽ പോകുന്നതും പോവാതിരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം. വിവാഹം എന്റെ ജീവിതത്തെ കുറച്ചുകൂടി ലളിതമാക്കി. എല്ലാവരും പറയുന്നത് വിവാഹത്തോടെ ഉത്തരവാദിത്തങ്ങൾ കൂടിയെന്നാണ്. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അച്ഛനും അമ്മയ്ക്കും പുറമെ ഒരാൾ കൂടി എന്നെ ശ്രദ്ധിക്കാനുണ്ടല്ലോ. തീർച്ചയായും ജാസ്മിനും അതുതന്നെയാകും തോന്നുന്നത്. ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു, പാചകം ചെയ്യുന്നു, വായിക്കുന്നു. രണ്ടുപേർക്കും അവരവരുടേതായ തിരക്കുകളുണ്ട്. കല്യാണം മനോഹരമായ ഒരു സംഗതിയല്ലേ? ഇത്രയും തിരക്കുള്ള നാട്ടിൽ വന്നിട്ടും 24 മണിക്കൂർ അധികമാണ് എനിക്ക്. ജോലി, വിശ്രമം, വ്യായാമം, ആഘോഷം, ഇതിനൊക്കെ സമയം കണ്ടെത്തുന്നു. സോഷ്യൽ മീഡിയയിലും മൊബൈലിലും ഒന്നും അധിക സമയം ചെലവിടാറില്ല. സ്വന്തം നാട് പോലെയാണ് കേരളം. പക്ഷേ ന്യൂയോർക്കിൽ പോയതിൽ പിന്നെ ഇവിടുത്തെ വിശേഷങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ന്യൂയോർക്കിൽ ഒരു മലയാളി സമാജത്തിന്റെ മീറ്റിംഗിൽ മാത്രം പങ്കെടുത്തു. എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് പോയത്. ചെറിയൊരു പരിപാടിയായിരുന്നു. മലയാള സിനിമ ഒരുപാട് മാറിയതായി തോന്നിയിട്ടില്ല. മലയാളം എന്നെ മറക്കാത്തതിൽ സന്തോഷമുണ്ട്. സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഞാൻ പോയിട്ടില്ല. സ്വപ്നങ്ങൾ എപ്പോഴും എന്നെ തേടി വരികയായിരുന്നു.